ദൈവവചനപ്രകാരമുള്ള ദൈവവചന പഠിപ്പിക്കുന്ന പ്രാദേശിക സഭകളുടെ ഒരു വലിയ കുറവ്, ഒരു വലിയ നീട് എല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം കർത്താവിന്റെ വചനപ്രകാരമുള്ള ദൈവസഭകൾ എല്ലായിടത്തും ഉണ്ടാവണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ഭാരം നമുക്കുണ്ടാവണം. അങ്ങനെ അതാണ് കർത്താവിന്റെ ഹൃദയത്തിലെയും ഭാരം. കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരം എഫേസ്യരിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കർത്താവിന്റെ അനാദി നിർണയം കർത്താവിന്റെ സഭയാണ്, പ്രാദേശിക സഭകൾ, കർത്താവിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ദൈവവചന പ്രകാരമുള്ള സഭകൾ. അതുണ്ടാവണമെന്ന് നമ്മളുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാവണം. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഭാരം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കും. നെഹെമ്യാവിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഭാരം, നെഹെമ്യാവ് രാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു, പക്ഷെ നെഹെമ്യാവിന്റെ ഭാരം യെരുശലേമിലെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, ദൈവത്തിന്റെ ആലയം തകർക്കപ്പെട്ടു കിടക്കുന്നു, ഇതായിരുന്നു നെഹെമ്യാവിന്റെ ഹൃദയത്തിലെ ഭാരം. നെഹെമ്യാവിന്റെ മുഖം വാടിയത് ദൈവസഭയെ പറ്റി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തെ പറ്റിയുള്ള കൺസേൺ കൊണ്ട് മാത്രമായിരുന്നു, അല്ലാതെ നെഹെമ്യാവിന്റെ ഭൗതിക കാര്യങ്ങളെപ്പറ്റി ഒന്നും നെഹെമ്യാവിന്റെ മുഖം വാടിയില്ല. ഈ ഭൗതിക കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഭാരപ്പെട്ട് തലയും കുനിച്ചിരിക്കുന്നവർക്കൊന്നും ദൈവം ആത്മീയ ഭാരങ്ങൾ ഏൽപ്പിക്കുകയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, ബാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ടൊരു ചർച്ച് എന്നുള്ളൊരു കാര്യമേ നമുക്കുള്ളെങ്കിൽ, നമ്മളെ ബാക്കി ദൈവ രാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവവും ദൈവിക റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഭാരമുള്ള വ്യക്തികളെ ദൈവം നോക്കുകയും അവരെ കൊണ്ട് തന്നെ ദൈവസഭ പണിയുകയും ചെയ്യും. അത് മിടുക്കരെ കൊണ്ടൊന്നുമല്ല, വലിയ തിയോളജിയൻസിനെ കൊണ്ടുമല്ല, സാധാരണ ആൾക്കാരെ കൊണ്ട്, പാനപാത്രവാഹകരെ കൊണ്ട്, മുക്കുവന്മാരെ കൊണ്ട്, കാട്ടത്തി പറക്കുന്നവരെ കൊണ്ട്, ഇവരെ കൊണ്ടൊക്കെ ദൈവത്തിന്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷേ ദൈവം നോക്കുന്ന ഹൃദയത്തിൽ ദൈവസഭയെപ്പറ്റി, കർത്താവിന്റെ ആലയത്തെപ്പറ്റി, ദൈവവന പ്രകാരമുള്ള ചർച്ചിനെ പറ്റി നമുക്ക് ഭാരമുണ്ടോ എന്നുള്ളത് മാത്രമാണ്, അത്ര മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. ദൈവം കുലഹീനരെയും നികൃഷ്ടരെയും തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളെപ്പോഴും ദൈവ വചനത്തിന്റെ പ്രമാണത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ ഒഴിക്കാൻ കഴിയത്തുള്ളൂ. പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് കർത്താവിന്റെ ജീവൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ദൈവവചനപ്രകാരമുള്ള കർത്താവിന്റെ ജീവനാണെങ്കിൽ, പുതിയ തുരുത്തി എന്ന് പറയുന്നത് ദൈവവചനപ്രകാരമുള്ള പാറ്റേണുള്ള ചർച്ചാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. കർത്താവ് പഠിപ്പിച്ച പലതും പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നമ്മളത് ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജൽപ്പനങ്ങൾ ഉപയോഗിക്കരുത്, മീനിങ് ലെസ് റിപ്പീറ്റേഷൻസ് ഒഴിവാക്കണം. അപ്പോൾ ദൈവവചനത്തിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം, ഓരോ വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണം, അതുപോലെ തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ദൈവവചനപ്രകാരം ചെയ്യണം എന്നുള്ള ബാക്ക് ഓഫ് മൈൻഡിൽ ആ കാര്യം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യും. കുറെ നാൾ മുമ്പ് ഒരു ഞാനായിരുന്നു ഒരു ചർച്ചില് ഒരു ചെറുപ്പക്കാരൻ ഒരു ദേവദാസിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ഒരു സംശയം ചോദിക്കാനായിട്ടുണ്ട്, സങ്കീർത്തനത്തിലെ സേല എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഇത് ചോദിച്ചത് കേട്ടതും ഇദ്ദേഹം ദേഷ്യപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനത്തെ ചോദ്യമൊക്കെയാണോ ചോദിക്കുന്നത്? ഞാൻ വിചാരിച്ചതാണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യം ചോദിക്കാനാണ് വന്നത്. കാര്യം ദേഷ്യപ്പെട്ടാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേലയുടെ വാക്കിന്റെ അർത്ഥം ഈ വ്യക്തിക്ക് അറിയാത്തതുകൊണ്ട്. അന്നേരം നമുക്കറിയാമോ സേല എന്നുള്ള വാക്ക്? എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ആ കൈക്ക് ചോദ്യം ചോദിച്ചപ്പോഴും എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ പോയിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതിന്റെ അർത്ഥമുണ്ട്. ചുമ്മാതല്ല അവിടെ എഴുതി വെച്ചേക്കുന്നത്, ചുമ്മാ നിന്നാ പിന്നെ കിടക്കട്ടെ എന്നല്ല. അവിടെ നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഒന്ന് നിർത്തി അവിടെ അതിനെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന വാക്കാണ് സേല എന്നുള്ള വാക്ക്. അതായത് എല്ലാ വാക്കുകൾക്കും അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അർത്ഥമില്ലാതെ ഒരു വാക്കുപോലും ബൈബിളിലില്ല. അർത്ഥത്തോട് തന്നെ ഉപയോഗിക്കണം, ദൈവവചനപ്രകാരം തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദൈവവചനപ്രകാരമുള്ള പാറ്റേണിൽ ദൈവത്തിന്റെ ഉപദേശം നമ്മൾ സ്ഥാപിക്കപ്പെടണം. അങ്ങനെ നമ്മൾ ദൈവസഭയായിട്ട് ബിൽഡ് ചെയ്യപ്പെടണം. നമ്മൾ പോകുന്നിടത്തും നമ്മൾ ചെല്ലുന്നിടത്തും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. എവിടെയാണെങ്കിലും ഉപയോഗിക്കും. ദൈവത്തിന് ആൾക്കാരൊന്നും വിഷയമൊന്നുമല്ല. ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ കണ്ണ് തന്നെ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ പ്രവർത്തിക്കേണ്ടതിന് ഭൂലോകമൊക്കെയും ഉടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവസഭ ഹോൾഡ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ഡോക്ട്രിൻ ഒന്ന് തിമൊഥെയൊസ് മൂന്നാമത്തെ അധ്യായത്തിന്റെ 14-16 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്.
സത്യത്തിന്റെ പോലും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ
ഇവിടെ പറയാണ് പൗലോസ് തിമൊഥെയൊസിന് എഴുതുകയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ഞാൻ ആശിക്കുന്നു, അഥവാ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ എന്ന് അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇപ്പോൾ പറയാണ്, ചർച്ച് ഈസ് ദ പില്ലർ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ചർച്ചാണ് ഒരു ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പില്ലർ. പില്ലർ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി ട്രൂത്ത്. നേരം ദൈവസഭ എന്ന് പറയുന്ന ദേവാലയം, അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവസഭ ദൈവവചനം എന്ന സത്യത്തിനെ ഹോൾഡ് ചെയ്യുന്ന പില്ലറാണ്. നേരം എന്താണ് ആ സത്യം എന്നുള്ളതാണ്. ദൈവവചനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയിൽ ദൈവവചനപ്രകാരമുള്ള സഭയിൽ ഒരു സത്യത്തെ അത് ഹോൾഡ് ചെയ്യുകയാണ്. ആ ഹോൾഡ് ചെയ്യുന്ന സത്യം എന്നൊരു മിസ്റ്ററിയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് 16-ാമത്തെ വാക്യം, ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ മർമ്മം ഏറ്റവും വലുതാകുന്നു. അന്നേരം എന്താണ് ദൈവസഭ ഹോൾഡ് ചെയ്യുന്ന, ദൈവസഭ താങ്ങി നിർത്തുന്ന വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഭക്തിയുടെ മർമ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്ലിനെസ്. ഗോഡ്ലിനെസ് എന്നുള്ള വാക്കിന്റെ ദൈവഭക്തി എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഗോഡ് ലൈക്നെസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ട്രൂത്തിനെ ഹോൾഡ് ചെയ്യുന്ന പില്ലറാണ് ചർച്ച്. എല്ലാ സഭകളും ഈ സത്യത്തെ ഹോൾഡ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ആ സത്യം, ആ മിസ്റ്ററി എന്താണ്? അവിടെ പറയുകയാണ് 16-ാമത്തെ വാക്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലുതാകുന്നു. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. 16-ാമത്തെ വാക്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് ഇംഗ്ലീഷിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നാണ് കിങ് ജെയിംസ് വേർഷൻ. അതാണ് മിസ്റ്ററി ഓഫ് ഗോഡ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, ബൈബിളിൽ മിസ്റ്ററി, മർമ്മങ്ങൾ എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെയാണ് മിസ്റ്ററീസ് ഓഫ് ബൈബിൾ, ബൈബിൾ മർമ്മങ്ങളായിട്ട് പറയുന്ന കാര്യം? ഇത് ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്ന ഒരു മർമ്മം. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത് മർമ്മമാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു മർമ്മം. വേറൊരു മർമ്മം ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ജാതികൾ ദൈവസഭയാവുന്ന ദൈവസഭ എന്ന മർമ്മം, ചർച്ച് ഒരു മിസ്റ്ററിയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, സഭയും കർത്താവും ഒന്നായി തീരും, ഈ മർമ്മം വലിയത്. വേറൊരു മർമ്മം ഇനിയുണ്ട്, അധർമ്മത്തിന്റെ മർമ്മമുണ്ട്, മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. അധർമ്മത്തിന്റെ മർമ്മം തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുന്നുണ്ട്. മിസ്റ്ററി ഓഫ് ബാബിലോൺ ഉണ്ട്. അന്നേരം ഒരുപാട് മിസ്റ്ററി ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അല്ലേ? അപ്പൊ ഞാനതിനെപ്പറ്റി ആദ്യത്തെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തമ്മിൽ റിലേഷൻ ഉണ്ട്. ഈ മിസ്റ്ററികളെല്ലാം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ് റിലേഷൻ? ദൈവസഭ എന്നത് ഇവിടെ പൗലോസ് പറയാണ്, ദൈവസഭ ഗോഡ്ലിനെസിന്റെ മിസ്റ്ററി ഹോൾഡ് ചെയ്യുന്നതാണ് ദൈവസഭ. ദൈവഭക്തിയുടെ മർമ്മം ഹോൾഡ് ചെയ്യുന്നതാണ് ദൈവസഭ. എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നുള്ളതാണ് ആ മിസ്റ്ററി. യേശു ക്രിസ്തു നമ്മുടെ ജഡത്തിൽ വന്നു എന്നല്ല അവിടെ പറയുന്ന വാക്കിന്റെ അർത്ഥം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ എ ഫ്ലഷ്. ആ ഫ്ലഷ് യേശു ക്രിസ്തുവിന്റെ ഫ്ലഷ് ആണ് എന്നുള്ളത് അവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് യേശു ക്രിസ്തുവിൽ ദൈവം വെളിപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ മർമ്മം. ഒരു വ്യക്തി ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കണമെങ്കിൽ, ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു മർമ്മം യേശു ക്രിസ്തുവിന്റെ ജഡത്തിൽ എങ്ങനെയാണ് പിതാവായ ദൈവം മാനിഫെസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. ആ മിസ്റ്ററി മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളുടെ ശ്രമങ്ങൾ കൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. ദൈവത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ട് ദൈവത്തെ പോലെ ജീവിക്കുന്നത് ഒരു മിസ്റ്ററി അല്ല, അത് ഇമിറ്റേഷനാണ്. മിസ്റ്ററി എന്ന് പറയുന്നത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവം ഒരു വ്യക്തിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് മിസ്റ്ററി. ആദ്യമായിട്ട്, ഏറ്റവും ആദ്യം ദൈവം ഏത് മനുഷ്യനെ കൂടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അറിയാമോ? നിങ്ങൾക്കറിയാമോ? ഞാൻ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും അല്ലേ? ആദമത്തിൽ കൂടിയാണ് ദൈവം ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത്. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡ് ഫസ്റ്റ് മാനിഫെസ്റ്റഡ് ഇൻ ആഡം. എങ്ങനെ നമുക്കറിയാൻ കഴിയും? ആദമിനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും ആദത്തിനെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അതായത് ദൈവത്തെ കാണണമെങ്കിൽ അവർക്ക് എവിടെ പോകണം? അവർക്ക് പോയി ആദമിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം എങ്ങനെയാണെന്നറിയാം. ആദമിനെ നമുക്ക് ആ സമയത്ത്, ആദം പാപത്തിൽ വീഴുന്നതിന് മുമ്പ്, ഒരു വ്യക്തിയേക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള വേറെ, ഞാൻ ഇതിനു പറഞ്ഞിട്ടുള്ള വേറൊരു ലോകത്തിലുള്ള ചില ജീവികൾ പറയുകയാണ്, ഭൂമിയിൽ ദൈവം ഒരു സൃഷ്ടി നടത്തിയിരിക്കുന്നു. ആ സൃഷ്ടിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കാണാനായിട്ട് കഴിയും. ദൈവത്തെ കാണാനെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് അറിയണമെങ്കിൽ ആദത്തിന്റെ അടുത്തോട്ട് പോയാൽ മതി എന്ന് പറയും. എന്നിട്ട് ഇവരെ ആദത്തിന്റെ വീട്ടിൽ വരികയാണ്. ആദം ആദമിന്റെ ഭാര്യയോട് സംസാരിക്കുന്നതാണ്പോൾ അങ്ങനെ എന്ത് മനസ്സിലാവും? ദൈവം എങ്ങനെയാണ് പെരുമാറുന്നത് മനസ്സിലാവും അല്ലെ? ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാവും. ആദം തന്റെ ഓഫീസിൽ പെരുമാറുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്ത് മനസ്സിലാവും? വരുന്നവർക്ക്, ഓ ദൈവം ഇങ്ങനെയാണ് പെരുമാറുന്നത്. ആദം തന്റെ സബോർഡിനേറ്റ്സിന്റെ അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവും? ഒരു സങ്കല്പം പറയാണ്, ദൈവം എങ്ങനെയാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഹവ പെരുമാറുമ്പോഴും അത് കാണുമ്പോൾ മനസ്സിലാവും ദൈവത്തിന്റെ ക്യാരക്ടർ ഇതാണ്. അത് ദൈവത്തിനും അവർക്ക് മനസ്സിലാവും അല്ലെ? അതേപോലെ തന്നെ ഇന്ന് ദൈവം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്ത് മനസ്സിലാവും അല്ലെ? പുറ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ എന്ത് മനസ്സിലാവും? നമ്മുടെ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും എന്താണ്? മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് മനസ്സിലാവും. ദൈവം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാവും അല്ലേ? അങ്ങനെ മനസ്സിലാകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം അല്ലെ? നമ്മൾ ഓഫീസിൽ പെരുമാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും, ഓ ദൈവത്തിന്റെ ക്യാരക്ടർ ഇതാണ്, ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം. ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ദയ, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആടം പാപത്തിൽ വീഴുന്നതിന് മുമ്പ്. അതുകൊണ്ട് വരുന്ന വ്യക്തികൾക്ക് ദൈവം എങ്ങനെയാണ് എന്ന് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ തേജസ്സിലും മഹിമയിലും ബഹുമാനത്തിലും അവനെ സൃഷ്ടിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ള ഒരു സത്യമാണ്. നമ്മുടെ ഒന്നും വീട്ടുകളിൽ വന്നു കഴിഞ്ഞാൽ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്സിന് പകരം മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി കാണാതിരുന്നാൽ ഭാഗ്യം. എനിവേ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പ്രശ്നം പറ്റി. കാരണം മനുഷ്യൻ ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയതോടുകൂടി ദൈവം മനുഷ്യനിൽ കൂടി വെളിപ്പെടാതായി. അതാണ് വീഴ്ച എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, എങ്ങനെയായിരുന്നു ദൈവം മനുഷ്യർ കൂടി വെളിപ്പെട്ടത്? ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു യന്ത്ര മനുഷ്യനിൽ കൂടി വെളിപ്പെടുന്ന പോലെ ആയിരുന്നില്ല. അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതിനൊരു ലോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നതാണ്. എന്താണെന്നറിയാമോ? സ്നേഹം, വിശ്വാസം, ഒബീഡിയൻസ്, അനുസരണം, ലവ്, ഫെയ്ത്ത്, ഒബീഡിയൻസ് എന്നുള്ള ആ സിസ്റ്റത്തിൽ കൂടിയായിരുന്നു ദൈവം മനുഷ്യരിൽ കൂടി വെളിപ്പെട്ടത്. അതായത് മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി, ദൈവത്തിന്റെ സ്നേഹത്തിൽ പൂർണമായി ഒരു വ്യക്തി കീഴടങ്ങുന്നു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ദൈവത്തെ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തി ദൈവത്തെ അനുസരിക്കുന്നു. അങ്ങനെ അനുസരിക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തിയിൽ കൂടി ബാക്കിയുള്ളവർ ദൈവത്തെ കാണുന്നു. അതാണ് മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്. ദൈവം മനുഷ്യർ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം അങ്ങനെയായിരുന്നു. അപ്പോൾ തന്നെ വീഴ്ച പറ്റിയപ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണ്? ആദ്യം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ വീണു, അതോടുകൂടി ദൈവത്തെയുള്ള വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ വീണു, അതോടുകൂടി അവൻ ഡിസൊബീഡിയന്റ് ആയി തീർന്നു, അതോടുകൂടി അവൻ റിബല്യസ് ആയി തീർന്നു. അങ്ങനെയുള്ള അനുസരണം കെട്ടവരുടെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. നമ്മൾ എഫേസ്യലേഖനം 2 അധ്യായത്തിന്റെ 1 വാക്യം വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വായിക്കുന്ന ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഡിസൊബീഡിയന്റ് ചിൽഡ്രൻസിന്റെ ഉള്ളിൽ വസിക്കുന്ന ആ സ്പിരിറ്റ് എന്താണെന്നുള്ളത്. എഫേസ്യലേഖനം 2:1 പോലെ വായിക്കും.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ
മുമ്പേ വായിച്ചു. വീഴ്ച പറ്റിയ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് പറയാണ്. വായിച്ചു.
ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കെടുന്ന മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അനുസരിക്കുന്ന,
ഇവിടെ പറയാണ് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അന്നേരം ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുകയും മനുഷ്യൻ ദൈവത്തിന് സ്നേഹത്തിൽ കീഴടങ്ങിയിരിക്കുകയും അതേ മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവം മനുഷ്യന്റെ ആത്മാവിൽ കൂടി തന്നെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു മിസ്റ്ററി, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ വീണു കഴിഞ്ഞപ്പോൾ പിശാച് മനുഷ്യന്റെ ജഡത്തിൽ കൂടി അനുസരണം കെട്ടവരുടെ മേളിൽ കൂടി വ്യാപരിക്കുന്ന വേറൊരു സിസ്റ്റമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല, ആ വ്യക്തികളെ നയിക്കുന്നത് ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരവും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവുമാണ്. ഈ ലോകത്തിന്റെ സിസ്റ്റം അവരെ നിയന്ത്രിക്കുന്നു, ഈ ലോകത്തിന്റെ പ്രയോറിറ്റീസ് അവരുടെ ഡിസിഷൻസിനെ തീരുമാനിക്കുന്നു. അവരെ നയിക്കുന്നത് ആകാശത്തിലെ അധികാരമാണ്, അവരിൽ കൂടി വ്യാപരിക്കുന്നത് അനുസരണം കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ ആത്മാവാണ്. ഈ ഒരു സിസ്റ്റത്തിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ജീവിക്കുന്നത്. ദൈവമക്കളല്ലാത്തവർ, ദൈവമക്കളും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷെ ഇങ്ങനെ ഒരു പെർവേർട്ടഡ് രീതിയിൽ എല്ലാ മനുഷ്യരും ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ വന്നു. നമുക്കറിയാം, സെക്കൻഡ് മാൻ അല്ലെങ്കിൽ ലാസ്റ്റ് ആഡം, യേശുക്രിസ്തു എന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് ഈ റോങ് സിസ്റ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റത്തിൽ വീണ്ടും ഒരു ജീവിതം കാണിച്ചു കൊടുത്തു. ആദത്തിന് ശേഷം വീണ്ടും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു. ആ മനുഷ്യൻ ദൈവഭക്തിയുടെ മർമ്മം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. അതാണ് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ 3:14 വായിച്ചത്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, അവൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്. യേശുക്രിസ്തുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആദത്തിനെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആദത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും വലുതായിട്ട് നമ്മൾ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ആദത്തിന്റെ ജീവിതം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവിതം വളരെ വിശദമായി 4 സുവിശേഷങ്ങളിലും അതിനുശേഷം പരിശുദ്ധാത്മാവ് ലേഖനങ്ങളിൽ കൂടി എഴുതി കാണിച്ചിരിക്കുകയാണ് യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത്. യേശുക്രിസ്തു ജീവിച്ചത് ഇതേ പ്രിൻസിപ്പിളിലായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ കീഴടങ്ങി, ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച്, ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ആ സിസ്റ്റം, ആ റൂട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 2:3 വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് എന്നിട്ട് പറയാണ്, ഓരോരുത്തൻ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് 5 വാക്യം, ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്. ഈ ഭാവമാണ് വീണ്ടും ജനിച്ച ദൈവമക്കളിൽ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. 5:6
മനുഷ്യ സാധിച്ചതായി തന്നെത്താൻ ഒഴിച്ച് ഉപേക്ഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ നിസ്സംഗമുള്ളതാണ്.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു മിക്സ്ചർ എങ്ങനെയാണ് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യനായ യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്. ഇവിടെ പറയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുകയാണോ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. അതായത് ഇത് സുവിശേഷങ്ങളിലെ യേശുക്രിസ്തുവിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒറ്റ വാക്കിലുള്ള ചുരുക്കമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെത്താൻ ദൈവത്തിനെ താഴ്ത്തി കർത്താവിൽ ആശ്രയിച്ചു പിതാവായ ദൈവത്തിൽ കണ്ടിന്യൂസ് ആയി ഡിപ്പെൻഡ് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് വേറൊരു പ്രിൻസിപ്പിൾ ഈ ഭൂമിയിൽ നടന്നു. ഈ ഭൂമിയിലെ മനുഷ്യൻ നടക്കുന്ന റോങ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഈ ലോകത്തിന്റെ കാലഗതികളാൽ നിയന്ത്രിക്കപ്പെട്ട് ആകാശത്തിലെ അധികാരത്തിന്റെ കീഴിൽ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഈ ഭൂമിയിലുള്ളപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആ പെർവേർട്ടഡ് ആൾക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരൊറ്റ മനുഷ്യനായിട്ട് ദൈവഭക്തിയുടെ മർമ്മം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് കർത്താവിന് ജീവിച്ചു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പറയാണ് എന്നെ കാണുന്നവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് മാനിഫെസ്റ്റഡ്. ദൈവത്തെ കാണണമെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകണം, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് പോയാൽ മതി. ദൈവം എങ്ങനെ പെരുമാറുന്നു എന്ന് കാണണമെങ്കിൽ എങ്ങനെ എവിടെ പോകണം, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് പോയാൽ മതി. ദൈവം എങ്ങനെയാണ് കോപിക്കുന്നത് എന്ന് കാണണമെങ്കിൽ എങ്ങനെ എവിടെ പോകണം, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് പോയാൽ മതി. ദൈവത്തിന്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് കാണണമെങ്കിൽ എവിടെ പോകണം, യേശുക്രിസ്തുവിലേക്ക് പോയാൽ മതി. ദൈവ ഭക്തിയുടെ മിസ്റ്ററി യേശുക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ ഒരു വ്യക്തിക്കും അതുകൊണ്ട് പ്രയോജനമില്ല. ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു വ്യക്തിക്കും പ്രയോജനമില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം അങ്ങനെ ജീവിക്കാൻ കഴിവില്ലാത്തവരാണ്, ബോൺ ഇൻകേപ്പബിൾ ആണ്. യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ആയിരുന്നപ്പോൾ ഒരു കുറച്ചുപേര് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ അവര് ചോദിക്കുകയായിരുന്നു, എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം, ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണെന്നാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. സ്വർഗം ഒരു ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ദൈവത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല. റോമാലേഖനം 8:28 പറയാണ്, അവൻ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഗോഡ് പ്രീ ഡിസ്റ്റൈൻഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രീ ഡെസ്റ്റിനേഷൻ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ രൂപമാണ്. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവഭക്തിയുടെ മർമ്മം മനുഷ്യർ കൂടി വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡെസ്റ്റിനേഷൻ വേറെയാണെങ്കിൽ ദൈവത്തിന്റെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഒരിക്കലും എത്തത്തില്ല. പക്ഷെ അതെങ്ങനെയാണ്? പക്ഷെ അത് യേശുക്രിസ്തുവാണ് ആ കാര്യം വെളിപ്പെടുത്തിയത് ഈ ഭൂമിയിൽ. പക്ഷെ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ എ ഫോളൻ മാൻ. പക്ഷെ യേശുക്രിസ്തു എന്ത് എന്നറിയാമോ? അടുത്ത മിസ്റ്ററി അതുകൊണ്ടാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനെ ഈ ദൈവത്തെ വെളിപ്പെടുത്തി മരിച്ചു, പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യന്റെ അടുത്ത് ഈ മിസ്റ്ററി അനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് കൽപ്പന കൊടുക്കുകയാണ്. ആണോ? പിന്നെ ആർക്ക് പറ്റും? പിന്നെ അല്ല, അവിടെയാണ് സെക്കൻഡ് മിസ്റ്ററി. ഇത് പലർക്കും അറിയത്തില്ല. യേശുക്രിസ്തു എവിടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് സ്വർഗത്തിലാണ്, ദൈവത്തിന്റെ വലത്തുഭാഗത്താണ്. ശരിയാണ്. പക്ഷേ അതുകൊണ്ട് യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഒരു കാഴ്ച കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭൂമിയിലുള്ള മനുഷ്യന് ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് വേറൊരു മർമ്മം ദൈവവനം പറയുകയാണ്. കൊലോസ്യലേഖനം 1:26 27 വാക്യങ്ങൾ, ഇവിടെ പറയാണ് ഈ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, ഇത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒരു മിസ്റ്ററിയാണ്. പഴയ നിയമപ്രവാചകന്മാർക്കും പൂർവകാലങ്ങളിലുള്ളവർക്കും മറഞ്ഞു കിടന്ന ഒരു മിസ്റ്ററിയാണ്. അത് ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ മിസ്റ്ററി ഒന്നും നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സ്വർഗത്തിൽ പോകാനായിട്ടാണെങ്കിൽ ഈ മിസ്റ്ററി ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ദൈവം തന്റെ മിസ്റ്ററികൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തിയുടെ മർമ്മം ആർക്കും സമ്മതമാമണ്ണം വലുതാകുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ, ഇല്ലെങ്കിൽ കർത്താവിന്റെ ഈ ഭൂമിയിൽ നമ്മളെക്കുറിച്ചുള്ള പർപ്പസ് ഫുൾഫിൽ ചെയ്യണം എന്ന് ജീവിതത്തിൽ ഏക ആഗ്രഹമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആ ഒരൊറ്റ ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ദൈവം മിശ്രം വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. അല്ലാത്തവർക്കും ഇത് മെസ്സേജായിട്ട് കേട്ടിട്ട് പോകാം, പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ എന്റെ കുറിച്ചുള്ള പദ്ധതി എന്നുള്ളതും, അതാണ് എന്റെയും ആഗ്രഹവും എന്നുള്ള വ്യക്തികൾക്ക് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെയാണ് സാധ്യമാകുന്നത്? അല്ലാത്തവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ കാലഗതികളാലും ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ പ്രിൻസിപ്പിളിനാലും നിയന്ത്രിക്കപ്പെട്ട് ഈ ഭൂമിയിലെ പ്രയോറിറ്റി, ഈ ഭൂമിയിൽ മനസ്സ് സെറ്റ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു മിസ്റ്റർ മനസ്സിലാക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് ഈ ഭൂമിയിൽ എങ്ങനെ കർത്താവ് ജീവിച്ചു എന്നുള്ളതിന്റെ മിസ്റ്ററിയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, മിസ്റ്ററി ഓഫ് ഗോഡ്ലെസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചു എന്നുള്ള മിസ്റ്ററിയാണ്. ആ മിസ്റ്ററി ഇത് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്, ദൈവം യേശുക്രിസ്തുവിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്തതാണ്. ഇതേ മിസ്റ്ററി മനുഷ്യനിൽ ചെയ്യണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ സീക്ക് ചെയ്യുന്ന, ദൈവ ഭക്തിയുള്ള ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, അതേപോലെ തന്നെ ദൈവ സഭ ഹോൾഡ്, ഈ ട്രൂത്ത് ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ബർഡൻ ഉള്ളവർക്ക് ദൈവം ആ ഒരു മനസ്സിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ്? അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മിസ്റ്ററി, ദ ജീസസ് ക്രൈസ്റ്റ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദ മിസ്റ്ററി അമംഗ് ദ ജെൻസിനൽ വിച്ച് ഈസ് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. എന്തിന്റെ ഹോപ്പാണ്? സ്വർഗത്തിൽ പോകാനുള്ളതിന്റെ ഹോപ്പല്ല, ഗ്ലോറി. ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം. മനുഷ്യരെവിടാന്നാ വീണുപോയത്? എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ഗ്ലോറിയിൽ നിന്നാണ് വീണുപോയത്. നേരെ വീണുപോയ മനുഷ്യനെ അവന്റെ ഗ്ലോറിയിലേക്ക് റെസ്റ്റോർ ചെയ്യുക എന്നുള്ള സുവിശേഷത്തിന്റെ പർപ്പസ്, അത് ഈ ഭൂമിയിൽ മനുഷ്യനിൽ എങ്ങനെ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അതിനൊരു മിസ്റ്ററിയുണ്ട്. ആ മിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഹോപ്പ് ഓഫ് ഗ്ലോറി, ആ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നു, അതാണ് മിസ്റ്ററി. ആ യേശു ക്രിസ്തു ഒരു മനുഷ്യനിൽ കൂടി വെളിപ്പെടുമ്പോഴാണ് മിസ്റ്ററി ഓഫ് ഗോഡ്നെസ് മനുഷ്യനിൽ വെളിപ്പെടുന്നത്. ആ ട്രൂത്ത് പ്രീച്ച് ചെയ്യാനായിട്ടാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ട്രൂത്ത് മനസ്സിലാക്കാതെ, അന്നേരം ബൈബിളിന്റെ ഹോൾ മെസ്സേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ട്രൂത്ത് ദൈവസഭയിൽ കൂടി വെളിപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രൂത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് ചർച്ച് വേണം. ചർച്ച് ഹോൾഡ് ചെയ്യുന്ന ഈ ട്രൂത്താണ്. ചർച്ചിൽ വരുന്ന ആൾക്കാരിൽ കൂടി ഈ ട്രൂത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കർത്താവിന്റെ യഥാർത്ഥത്തിലുള്ള മിസ്റ്ററി ലോകത്തിന് വെളിപ്പെടും. കർത്താവിന്റെ മക്കളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാകും, യഥാർത്ഥത്തിൽ ദേർ ഈസ് എ മിസ്റ്ററി ഇൻ ദിസ് ലൈഫ്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മിസ്റ്ററിയുണ്ട്. ഈ വ്യക്തിക്ക് ഒരു മിസ്റ്ററി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ദൈവം. ആ മിസ്റ്ററി എന്താണെന്ന് അറിയാമോ? ദൈവം ഭക്തിയോടുകൂടി എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവഭക്തിയോട് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു 10 റൂൾസ് പറയുകയല്ല. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴെ പറയുന്നുണ്ട്, ചില റൂൾസ് ഒക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള 10 കൽപ്പന കൊടുക്കുന്നതല്ല ദൈവഭക്തിയുടെ മർമ്മം. പക്ഷേ അതെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് തിമോത്തിയോസ് അതിന്റെ 3:16 നമ്മൾ വായിച്ച വാക്യം വീണ്ടും വായിക്കാം. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം ആർക്കും സമ്മതമാണെന്ന് വലിയതാകുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അടുത്ത വാക്യത്തിൽ പറയണം, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ത്യകാലത്ത് ഒരു കാര്യം സംഭവിക്കുന്ന അറിയാമോ? ഈ ട്രൂത്തിൽ നിന്ന് ആൾക്കാർ മാറിപ്പോകും. അതാണ് വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ നിന്ന് മാറിപ്പോകും. ദൈവഭക്തിയുടെ മർമ്മം, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നുള്ളതിന്റെ മർമ്മം, ദൈവത്തിന് ഡിപ്പെൻഡ് ആയി ജീവിക്കുന്നതിൽ കൂടി നടക്കുന്ന കാര്യമാണ്. അതിന് പകരം ഒരു 10 കൽപ്പന അങ്ങോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത് കഴിക്കരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, വിവാഹം കഴിക്കരുത്, വിവാഹത്തിൽ കൊടുക്കരുത്, ഇങ്ങനെയുള്ള കൽപ്പനകളാണ് താഴേക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന കുറെ കമാൻഡ്മെന്റുകൾ കൊണ്ട് ഒരു വ്യക്തിയിൽ കൂടി ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുത്തില്ല. യേശുക്രിസ്തുവിന്റെ സ്വഭാവം കുറെ സെറ്റ് ഓഫ് റൂൾസ് അനുസരിക്കുന്നതിൽ കൂടി ചെയ്യുന്നതല്ല, പക്ഷെ കർത്താവിന് പരിപൂർണമായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തി, കർത്താവിനെ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ദൈവഭക്തിയോട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കർത്താവിന്റെ അടുത്തേക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന റീഡിയത്തിലാണ്. യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം വെളിപ്പെട്ടതുപോലെ വിശ്വാസിയിൽ കൂടി യേശുക്രിസ്തു വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ഭൂമിയിലേക്ക് അയക്കുന്നു. യേശുക്രിസ്തുവിനെ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചതുപോലെ മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ദൈവം യേശുക്രിസ്തുവിനെ അയച്ചപ്പോൾ അയച്ച അതേ പ്രിൻസിപ്പൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അതായത് യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ മഹത്വത്തിന്റെ മർമ്മത്തിന്റെ മഹിമാധനം ഇന്ന് എന്ന് അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം എന്നത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. ആ യേശുക്രിസ്തുവിന് പരിപൂർണമായിട്ടും ഡിപ്പെൻഡായി ഫെയ്ത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കണ്ടിന്യൂസ് ആയി എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്നുള്ള ബോധ്യത്തിൽ കൊമ്പ് മുന്തിരികളിൽ വസിക്കുന്ന പോലെ ഡിപ്പെൻഡായി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ മർമ്മം ഈ ഭൂമിയിൽ വെളിപ്പെടും. അങ്ങനെ ഉള്ള വ്യക്തികളുടെ കൂട്ടമാണ് ദൈവസഭ. അതുകൊണ്ടാണ് ദൈവസഭയെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത മർമ്മമാണ്. ദൈവസഭ എന്നുള്ളത് ദൈവമക്കളുടെ ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ദൈവഭക്തിയുടെ മർമ്മം ഹോൾഡ് ചെയ്യുന്ന ചർച്ചാണ് യഥാർത്ഥത്തിലുള്ള ട്രൂ ചർച്ച്. ആ ട്രൂ ചർച്ചാണ് എല്ലായിടത്തും ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളുടെ കൂട്ടമാണ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു മിസ്റ്ററി ഉണ്ട്. നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ എന്താണ് വായിച്ചത്, ഫിലിപ്പ് ലേഖനത്തിൽ എങ്ങനെയാണ് മിസ്റ്ററിയുടെ ആ റൂട്ട് എന്ന് വായിച്ചത് എന്നോട് വായിക്കാൻ വേണമെങ്കിൽ ഫിലിപ്പ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ.
മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം
ഇവിടെ പറയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഈ റൂട്ട് എങ്ങനെയാണെന്ന് അറിയാമോ, ദൈവത്തോട് സമനായിരുന്ന യേശുക്രിസ്തു, ദൈവരൂപത്തിലായിരുന്ന യേശുക്രിസ്തു. ആ സ്റ്റെപ്പ് താഴേക്ക് 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 എങ്ങനെ ഇറങ്ങിയെന്ന് പറഞ്ഞു, കാരണം പിടിച്ച് താഴ്ത്തിയെന്നല്ല, യേശുക്രിസ്തു ദൈവത്തെക്കാൾ താഴ്ന്നവനായതുകൊണ്ടല്ല, താഴ്ന്ന ഒരു വ്യക്തി ദൈവത്തെ തന്നെത്താൻ താഴ്ത്താൻ ഒക്കത്തില്ല. ദൈവത്തോട് സമനായിരുന്നോണ്ടാണ് തന്നെത്താൻ താഴ്ത്തേണ്ടി വന്നത്. എന്നാൽ യേശുക്രിസ്തു ദൈവത്തോട് സമനായി, പിതാവായ ദൈവത്തോട് സമത്വമുള്ളവനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താഴ്ത്തപ്പെട്ടവനായിട്ടാണ് വന്നത്. ഈ താഴ്ത്തപ്പെട്ടവനായിട്ട് യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പിതാവിനേക്കാൾ താഴ്ന്നവനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം പിതാവിനേക്കാൾ താഴ്ന്നവനല്ലാത്തതുകൊണ്ട്, പിതാവിനോട് സമനായതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് വന്ന് പിതാവിന്റെ അനുസരിച്ച് ജീവിച്ചു. അന്നേരം ആ മിസ്റ്ററിയുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് സബ്മിഷൻ, ഇല്ലെങ്കിൽ താഴ്മ, പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ള സബ്മിഷനാണ്. പക്ഷെ മിസ്റ്ററി, വേറൊരു മിസ്റ്ററി ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള മിസ്റ്ററി. അത് നമ്മൾ യെശയ്യാ പ്രവചനം 14 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് അത് പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. യെശയ്യാവ് 14:12, അരുണോദയ പുത്രനായ ശുക്രാവ്, ദ ഓ സ്റ്റാർ ഓഫ് ദ മോർണിംഗ്, സൺ ഓഫ് ഡോൺ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. ഇത് വേറൊരു വ്യക്തി താഴേക്ക് വീഴുന്നതിനെ പറ്റി പറയണം, മറ്റേത് താഴ്ത്തുന്നതിനെ പറ്റിയാണെങ്കിൽ ഇവിടെ പറയണം, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ആ വ്യക്തിയുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് അറിയാമോ, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നിരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞു. നേരെ ഒരു വ്യക്തി, അത്യുന്നതനോട് സമനായ വ്യക്തി, തന്നെത്താൻ ഭൂമിയിലേക്ക് താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് വന്നതാണ് യഥാർത്ഥത്തിൽ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ഇല്ലെങ്കിൽ അതാണ് ദൈവഭക്തിയുടെ മർമ്മമെങ്കിൽ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, ഇല്ലെങ്കിൽ അഭക്തിയുടെ അധർമ്മത്തിന്റെ മർമ്മം എന്നത് വെളിപ്പെട്ടത് ഒരു വ്യക്തി തന്നെത്താൻ ഉയർത്തിയപ്പോഴാണ്. അവൻ പറയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഞാൻ സമാഗമനോടത്തിൽ ഞാൻ നിന്നു, ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ റിബല്യൻ, ഒരു മനുഷ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂസിഫറിന്റെ, ഒരു ഏഞ്ചലിന്റെ റിബല്യൻ, ഇല്ലെങ്കിൽ നിഗളം, ഇല്ലെങ്കിൽ തന്നെത്താൻ ഉയർത്താനായിട്ടുള്ള സ്പിരിറ്റാണ് അവനെ താഴേക്ക് വീണത്. ഇതേ സ്പിരിറ്റാണ് പിശാജ് ആദത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്. ഇതേ സ്പിരിറ്റാണ് അനുസരണം കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന സ്പിരിറ്റ്. ഇതാണ് ആ സ്പിരിറ്റ്. മറ്റേത് ദൈവഭക്തിയുടെ മർമ്മമെങ്കിൽ ഇതിവിടെയാണ്. ഇതൊരു പൂർത്തീകരണത്തിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. അന്ത്യകാലത്ത് ഈ കാര്യം ഒരു പൂർത്തീകരണത്തിലേക്ക് വരുന്നതാണ്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ അടുത്ത മിശ്രയായിട്ട് വായിക്കുന്നത് കൊലോസ്യ ലേഖനം അതിന്റെ ഒന്ന് തെസ്സലോനിക്കയൻസ് സെക്കൻഡ് തെസ്സലോനിക്കയൻസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വേറൊരു വിഷയമാണ് അവിടെ പറയുന്നത്, അതിന്റെ മൂന്നാമത്തെ വാക്യം മുതൽ.
ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ആശയോഗ്യനും
ഇത് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റിയും യഹോവയുടെ കർത്താവിന്റെ നാളിൽ കർത്താവ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി അവർക്ക് സംശയം ഉണ്ടപ്പോൾ അവർക്കൊരു ലെറ്ററിൽ കൂടി എഴുതുകയാണ്, നിങ്ങളെ ആരും ചതിക്കരുത്. ആദ്യമേ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം നടക്കണം. എന്താണ് ആദ്യമേ? നമ്മൾ തിമോത്തിയോസ് ലേഖനത്തിൽ പറഞ്ഞതുപോലെ വിശ്വാസത്യാഗം സംഭവിക്കണം. ദൈവഭക്തിയുടെ മർമ്മത്തിൽ നിന്ന് ആൾക്കാർ വിശ്വാസത്യാഗം സംഭവിച്ചിട്ട് അവർ വിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറണം. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വിട്ടുമാറുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഇടയ്ക്ക് നിന്ന് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു. ദ മാൻ ഓഫ് ലോലെസ്നെസ് ഈസ് റിവീൽഡ് ദ സൺ ഓഫ് ഡിസ്ട്രക്ഷൻ. അവന്റെ ലക്ഷണങ്ങൾ പറയാണ്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നോ അടിച്ച് അവനെങ്ങനെയാണ് അവന്റെ സ്പിരിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ തന്നെത്താൻ ഉയർത്തുന്നവനാണ്. എന്നാൽ ഇതിന്റെ ഒരു ദൈവം ഒരു വ്യക്തിയിൽ മാനിഫെസ്റ്റ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് യേശുക്രിസ്തുവിലാണ്. അത് വെളിപ്പെട്ടത് താഴ്മയിൽ കൂടിയാണ്. താഴ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ ചിന്തിക്കരുതരുത് പതുക്കെ സംസാരിക്കുന്നു, ഒന്നും വളരെ സാമൂഹ്യനായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ താഴ്മയുടെ ചില ലക്ഷണങ്ങൾ ആവാൻ സാധ്യത ഉണ്ടെങ്കിലും അതല്ല ബൈബിൾ പറയുന്നത്. താഴ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒന്നും ഉണ്ടായിരിക്കുന്നു, ശരിക്കും റിയാക്ഷനിലാണ് താഴ്മ മനസ്സിലാവുന്നത്, നമ്മുടെ ആക്ഷനേക്കാൾ കൂടുതൽ. യേശുക്രിസ്തുവിന്റെ താഴ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു അങ്ങനെ ജീവിച്ച വ്യക്തിയൊന്നുമല്ല. യേശുക്രിസ്തു വളരെ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിച്ചു, ചിലടത്ത് ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെട്ടു, ചിലരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. പക്ഷേ യേശുക്രിസ്തു എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അനുസരണമാണ്, പിതാവായ ദൈവത്തിന് പരിമുട്ട അനുസരിച്ചതാണ്. അതാണ് യഥാർത്ഥമുള്ള താഴ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ഇല്ലെങ്കിൽ അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തന്നെത്താൻ താഴ്ത്തുന്നതിന് പകരം തന്നെത്താൻ ഉയർത്തുന്ന, അല്ലെങ്കിൽ റിബല്യൻ ആണ് യഥാർത്ഥത്തിൽ. എന്താണ് ഈ മിസ്റ്ററി ഓഫ് ലോലെസ്നെസിന്റെ അധർമ്മ മൂർത്തി വെളിപ്പെടുമ്പോഴുള്ള അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്? യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം പൂർണ്ണമായി വെളിപ്പെട്ടതുപോലെ ഒരു മനുഷ്യനിൽ കൂടി പിശാച് അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നതാണ് അധർമ്മ മൂർത്തി എന്ന് പറയുന്നത്. അവിടെ അവനെ പറ്റി പറയുമ്പോൾ പറയാണ് അതിനു മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കണം. ഏഴാമത്തെ വാക്യത്തിൽ പറയാണ് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അന്നേരം പറയാണ് മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി ഇപ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഇതിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി. ഇതിന്റെ അവസാനത്തിന്റെ പൂർണ്ണതയിൽ അതുവരെ തടുക്കുന്ന ശക്തി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. ദ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ഇസ് ഓൾറെഡി അറ്റ് വർക്ക്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവസഭയിൽ ദൈവം ദൈവമക്കളെ കൂട്ടിച്ചേർക്കുന്നത് ആ മിസ്റ്ററി ഓഫ് ഗോഡ്നെസ്സിലാണ്. അവർ ഒരുമിച്ച് ചേരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ. അതേസമയം മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റിയും പിശാച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പിശാചിന്റെ അവസാനമായിട്ടൊരു അധർമ്മ മൂർത്തി വെളിപ്പെടാനായിട്ട് പോകുന്നു. ഈ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്സിൽ ഇല്ലെങ്കിൽ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റിയിൽ കൂടി ചേരുന്ന വ്യക്തികൾ അവസാനം ചേർന്നിട്ട് വേറൊരു മർമ്മമായിട്ട് മാറുന്നു. അതാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്ന മിസ്റ്ററി ഓഫ് ബാബിലോൺ, ഗ്രേറ്റ് ബാബിലോൺ. വെളിപാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 3-5 വാക്യങ്ങൾ.
അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഏഴു തലയും പത്തു കൊമ്പുമുള്ളതായി ദുഷ്ടനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
എന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല, അത് വിഷയവുമല്ല. പക്ഷെ അവിടെ ഒരു മിസ്റ്ററി പറയാണ്, അടുത്തൊരു മിസ്റ്ററി. ആ മിസ്റ്ററി എന്താണെന്നറിയാമോ? ഒരു സ്ത്രീ, ദൈവസഭയും ഒരു സ്ത്രീയാണ്, ഇല്ലെങ്കിൽ മണവാട്ടിയാണ്. ആ മണവാട്ടി ശുദ്ധയും ശുഭ്രവുമായി തന്നെത്താൻ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവസഭയാണ്. ഈ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്സിൽ കൂടി യേശുക്രിസ്തു ആ വ്യക്തിയിൽ കൂടി ദൈവമക്കളിൽ കൂടി ദൈവസഭയിലെ വ്യക്തികളിൽ കൂടി വെളിപ്പെട്ട് ഒരു ദൈവസഭയെ ലോകത്ത് ഓരോ ഇടത്ത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബാബിലോണിയൻ സിസ്റ്റത്തിൽ കൂടി ദൈവ വചനത്തിന്റെ ദൈവസഭയുടെ ഔട്ട്റൈറ്റ് ഓപ്പോസിറ്റ് സിസ്റ്റത്തിൽ കൂടി, ബാബിലോണിയൻ സിസ്റ്റത്തിൽ കൂടി പിശാച് ബാബിലോൺ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും അവസാനം ഒരു സ്ത്രീയായിട്ട് വെളിപ്പെടുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ ബാക്കി പിടിക്കുന്ന ആ സ്ത്രീ ധൂമ്രവർണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യകുമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ദൈവമക്കളുടെ നെറ്റിയിൽ വെളിപാട് ദിവസം വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നാമം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബാബിലോണിന്റെ നെറ്റിയിൽ അവളുടെ പേരെഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഇറ്റ് ഈസ് ബാബിലോൺ ദ ഗ്രേറ്റ്, മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്. എന്നാൽ ഈ ആൾക്കാരെ കൊണ്ട് പിശാജ് ബാബിലോൺ സിസ്റ്റത്തിൽ കൂടി ബാബിലോൺ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാബിലോണിയൻ സിസ്റ്റത്തിന്റെ അവരുടെ ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അതിന് 18-ാമത്തെ അധ്യായത്തിൽ ബാബിലോണിന്റെ വീഴ്ചയാണ്. ബാബിലോണിന്റെ വീഴ്ചയിൽ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, 8-9 വാക്യങ്ങൾ, അല്ല സോറി 7-8 വാക്യങ്ങൾ.
അവൾ തന്നെത്താൻ മുഖത്തപ്പെടുത്തി ഉളച്ചെടുത്തോളം, അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു.
ഇവിടെ പറയാണ് ഷീ ഗ്ലോറിഫൈഡ് herself and lived sensually to the same degree he gave her the torment. അവിടെ പറയുന്ന അവളുടെ പ്രത്യേകത എന്താണ്? അവളുടെ പ്രത്യേകത നമ്മൾ 17-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ് ഇസ് എ വേൾഡ്ലി സിസ്റ്റം, ലോകത്തിന്റെ സിസ്റ്റത്താൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തികൾ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതിന്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി ബാക്കിയുള്ളവർ മുമ്പിൽ ഷോ ഓഫിന് വേണ്ടിയിട്ട് എല്ലാ അശുദ്ധിയിലേക്കും പോകാനായിട്ട് ത്രെഡിയായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരുടെ കൂട്ടാണ് അവിടെ കിടക്കുന്നത്. അവരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി എന്ത് പറഞ്ഞിരിക്കുന്നത്, പുളച്ചടത്തോളം. അന്നേരം അങ്ങനെ ജീവിക്കുന്ന, അതാണ് FS ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഈ ലോകത്തിന്റെ കാലഗതിയായി ആകാശത്തിന്റെ അനുസരണ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനും ഒബീഡിയന്റ് ആയിട്ട് തന്നെത്താൻ ഉയർത്തി തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളയ്ക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരുടെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, അവര് മിസ്റ്ററി ഓഫ് ബാബിലോൺ ആയിട്ട് വെളിപ്പെടുന്നു. ദൈവം ആ ബാബിലോണിനെ നശിപ്പിക്കുന്നു. വെളിപാട് ദിവസം 18-ാമത്തെ അധ്യായം ദൈവം ആ ബാബിലോണിയൻ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ പറയാണ്, 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാതാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. കം ഔട്ട് ഓഫ് ഹെർ മൈ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന്, ഈ ഒരു സ്പിരിറ്റിൽ നിന്ന്, ഈ ഒരു ലോകത്തെ വ്യാപരിച്ചിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ നിന്ന് ദൈവമക്കൾ ഔട്ട് ഓഫ്, കം ഔട്ട് ഓഫ് ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്ന ഒരു കൂട്ടരുടെ കൂട്ടമാണ് ദൈവസഭ. ഞാൻ പറഞ്ഞ, ഞാൻ വാക്കുകൾ നിർത്തട്ടെ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ദൈവസഭ ഹോൾഡ് ചെയ്യേണ്ടത് ദൈവഭക്തിയുടെ മർമ്മമാണ്, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ആ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ആ മിസ്റ്ററി വെളിപ്പെടുത്തി കൊടുക്കും. ഒരു ഇൻഫർമേഷൻ അല്ല, ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമാണ്. ദൈവ ബൈബിളിന്റെ കംപ്ലീറ്റ് മെസ്സേജ് അതിലേക്കാണ് പോകുന്നത്. അത് യഥാർത്ഥത്തിൽ ദൈവഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, അത് പൂർവ്വകാലങ്ങളിൽ പഴയ നിയമത്തിലെ ആൾക്കാർക്ക് മറഞ്ഞിരുന്നതാണെങ്കിൽ ഇപ്പോൾ അവന്റെ സെയിൻസിന്, അവന്റെ ഭക്തന്മാർക്ക് വെളിപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്. ആ വ്യക്തികൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള പറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ, ദൈവം മനുഷ്യനിൽ വെളിപ്പെട്ടതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുക, അതിന് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിന് കഴിയുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ആ വിശ്വാസത്തിൽ ഒരു കൂട്ടർ ജീവിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സിസ്റ്റം ഈ ഭൂമിയിൽ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്ന് ദൈവം പറയുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു, ഇപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ആ സിസ്റ്റവും വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം. ഈ രണ്ട് സിസ്റ്റം കൂടി അവസാനം സെപ്പറേറ്റഡ് ആവും, ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് അവസാനം വരെ പോകത്തില്ല. കഥ പറയുന്ന അവസാനം ഇത് രണ്ടിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. കഥ ഉപയോഗം പറഞ്ഞു, അവസാനം ഈ കളയും ഈ പറഞ്ഞിരിക്കുന്ന പതിരും ശരിക്കുമുള്ള വിത്തും കൂടി ദൈവം സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കപ്പെടുകയും ഒരു കൂട്ടർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. അതാണ് അവസാനത്തെ മർമ്മം. എഫേസ്യരിൽ പറയാണ് ഈ മർമ്മം വലിയത് ക്രിസ്തുവും സഭയും കൂടി ഒന്നായി ചേരുന്ന ദൈവത്തിന്റെ മിസ്റ്ററി വലിയത്, അതിലേക്ക് ദൈവ മക്കളായി ചേരുകയും ചെയ്യും. നമ്മളുടെ ഹൃദയത്തിൽ ഈ ഒരു കാര്യം ഉണ്ടാവട്ടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവഭക്തിയുടെ മർമ്മം ഹോൾഡ് ചെയ്യുന്നത് ദൈവസഭയാണ്. ഓരോ സ്ഥലത്തും എവിടൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ ഒരു മിസ്റ്ററി, ഈ ഒരു ട്രൂത്ത് ആണോ ദൈവസഭകളിൽ പ്രസംഗിക്കപ്പെടുന്നത്, ഇതാണോ യഥാർത്ഥത്തിൽ പ്രൊക്ലെയിം ചെയ്യപ്പെടുന്നത്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിട്ട്.